കുപ്പത്തൊട്ടിയിലെ രത്നങ്ങൾ തേടി. സ്റ്റെല്ല ബെന്നി എഴുതുന്നു, നട്ടുച്ച നേരത്താണ് യാചകനായ ആ അപ്പച്ചൻ വീട്ടിലെത്തുന്നത്. 75-നോടടുത്ത് പ്രായം കാണും. വന്ന പാടെ മുഖവരയില്ലാതെ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, ഹാ പൊള്ളുന്ന ചൂട്, മോളെ എനിക്ക് കുടിക്കാൻ എന്തെങ്കിലും തരണേ. ഞാൻ ഉടനെ അകത്തുപോയി ഉപ്പിട്ട നല്ല കഞ്ഞിവെള്ളം ഒരു കപ്പ് അപ്പച്ചന് കുടിക്കാൻ കൊണ്ടുപോയി കൊടുത്തു. ഒറ്റ വലിക്ക് അപ്പച്ചനത് കുടിച്ചു തീർത്തു. ഞാൻ ചോദിച്ചു, അപ്പച്ചന് വിശക്കുന്നുണ്ടാകുമല്ലോ, കുറച്ച് ഭക്ഷണം എടുക്കട്ടെ. വേണം മോളെ വേണം, നന്നായി വിശക്കുന്നുണ്ട്, ഇന്നത്തെ ദിവസം ഒന്നും കഴിച്ചിട്ടില്ല. ഞാൻ വേഗം അകത്തുപോയി ചോറും കറികളുമൊക്കെയായി തിരികെ വന്നു. സിറ്റൌട്ടിലെ കസേരയിൽ ഇരുന്നു കൊള്ളാൻ ഞാൻ പറഞ്ഞെങ്കിലും അദ്ദേഹം അത് ചെയ്തില്ല. താഴെ നിലത്ത് പടഞ്ഞിരുന്നു. ആർത്തിയോടുകൂടി ഭക്ഷണം വാരി കഴിക്കുന്നതിനിടയിൽ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, അപ്പച്ചന് പാടാൻ അറിയാമോ? ഞാൻ ഭക്ഷണമെടുക്കാൻ പോകുന്നതിനിടയിൽ മൂളിപ്പാട്ട് പാടുന്നത് കേട്ടല്ലോ. അപ്പച്ചൻ പറഞ്ഞു, പാടാൻ അറിയാം മോളെ, പക്ഷെ കേൾക്കാൻ ആരുമില്ല. തെണ്ടി നടക്കുന്നവൻ പാട്ടുപാടിയാൽ ആരു കേൾക്കാനാ? മറുപടിയായി ഞാൻ ഇപ്രകാരം പറഞ്ഞു, അപ്പച്ചൻ പാടിക്കൊള്ളൂ, ഞാൻ കേൾക്കും. ഊണ് കഴിഞ്ഞ് പോകുന്നതിന് മുമ്പ് അപ്പച്ചൻ നല്ലൊരു പാട്ട് പാടിയിട്ടേ പോകാവൂ. പാടാം മോളെ പാടാം. കേൾക്കാൻ ആളുണ്ടെങ്കിൽ പാടാൻ എന്താ വിഷമം, അതൊരു സന്തോഷമല്ലേ. ഊണ് കഴിഞ്ഞ് പാത്രമെല്ലാം കഴുകി തിരിച്ചേൽപ്പിച്ച് അപ്പച്ചൻ നിലത്ത് തന്നെ പടഞ്ഞിരുന്നു. ഇനി പാടിക്കോ അപ്പച്ച, കേൾക്കാൻ ഞാൻ റെഡി. അപ്പച്ചൻ പാട്ട് തുടങ്ങി. മാതാവിന്റെ നല്ലൊരു പാട്ട്, വളരെ പഴയതാണെന്ന് മാത്രം. വളരെ മനോഹരമായി അദ്ദേഹം അത് പാടി മുഴുവിപ്പിച്ചു. എനിക്ക് ആശ്ചര്യമായി. പ്രായത്തിന്റെ ആധിക്യമൊന്നും അദ്ദേഹത്തിന്റെ സ്വരത്തെ തെല്ലും ബാധിച്ചിട്ടില്ല. സുന്ദരമായി അദ്ദേഹം അത് പാടി തീർത്തു. ഞാൻ അഭിനന്ദിച്ചുകൊണ്ട് പറഞ്ഞു, അപ്പച്ച വളരെ മനോഹരമായിരിക്കുന്നു, ഈ പ്രായത്തിലും ഇത്ര മനോഹരമായി പാടുന്നുവല്ലോ. എന്താ മാതാവിന്റെ പാട്ട് പാടിയത്? മാതാവിനോട് വലിയ ഇഷ്ടമാണല്ലേ? അതെ, മാതാവിനോട് വലിയ ഇഷ്ടം തന്നെ. പക്ഷേ ഇപ്പോഴിത് പാടാൻ കാരണമുണ്ട്. മാതാവ് ചെയ്തതാണ് മോളിപ്പോൾ ചെയ്തത്. എന്നോട് മറ്റാരും ഇന്നുവരെ ഇങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. അദ്ദേഹം തുടർന്നു പറഞ്ഞു, എന്റെ മോളെ, ഗസ്റ്റർ പാടിയാൽ അത് കേൾക്കാൻ ആളുണ്ട്, കൈയടിക്കാൻ ആളുണ്ട്, ഏറ്റുപാടാൻ ആളുണ്ട്, പാടി നടക്കാൻ ആളുണ്ട്. എന്നാൽ ബസ് സ്റ്റാൻഡിലും കടത്തിണ്ണയിലും അന്തിയുറങ്ങുന്ന ഈ തെരുവ് തിണ്ടി പാട്ടുപാടിയാൽ അത് ആരു കേൾക്കാനാ? എന്നാൽ മോളിപ്പോൾ ചെയ്തത് വലിയ കാര്യമ. തെണ്ടി കയറി വന്ന എന്നോട് ഇങ്ങോട്ട് ചോദിച്ച് പാട്ട് പാടിച്ചു. താല്പര്യത്തോടെ കേട്ടിരുന്നു. അഭിനന്ദനം പറഞ്ഞു. മോളുടെ വാക്കുകൾ കേട്ടപ്പോൾ എനിക്ക് ആദ്യമായി തോന്നി, ഗസ്റ്ററിനേക്കാൾ ഭാഗ്യവാനാണ് ഞാനെന്ന്. നന്ദി മോളെ നന്ദി. തന്ന ചോറിനേക്കാൾ ഒത്തിരി വലിപ്പമുണ്ട് ഈ നല്ല വാക്കിന്. അപ്പച്ചന്റെ വാക്കുകൾ കേട്ടപ്പോൾ ഞാനും ഞെട്ടിത്തെറിച്ചു നിന്നുപോയി. ഗസ്റ്റർ പാട്ടുപാടിയാൽ കേൾക്കുവാൻ ആളുണ്ട്, ഏറ്റുപാടാൻ ആളുണ്ട്, പാടി നടക്കാനും കൈയടിക്കാനും ആളുണ്ട്. പക്ഷെ ഈ തെരുവ് തിണ്ടി പാട്ടുപാടിയാൽ ആരു കേൾക്കാനാ? ആ ചോദ്യം എന്റെ കർണപുടത്തിലും ഹൃദയത്തിലും വീണ്ടും വീണ്ടും വന്ന് തറയ്ക്കുന്നതായി എനിക്ക് തോന്നി. ഞാൻ അപ്പച്ചനെ കൊണ്ട് ഒന്ന് രണ്ട് പാട്ടുകൂടി പാടിച്ചു. അതിലൊന്ന് സിനിമാ പാട്ടായിരുന്നു. അത് കേട്ട് ഞാൻ അദ്ദേഹത്തെ അഭിനന്ദിച്ചു. അദ്ദേഹത്തിന്റെ കണ്ണിൽ നിന്നും സന്തോഷത്തിന്റെയും നന്ദിയുടെയും കണ്ണീർ കണങ്ങൾ പൊഴിയുന്നത് ഞാൻ ശ്രദ്ധിച്ചു. ഞാനും നല്ല ദൈവത്തിന് നന്ദി പറഞ്ഞു. പോകാൻ നേരം കൈകൾ കൂപ്പി അദ്ദേഹം ഇപ്രകാരം പറഞ്ഞു, ഇന്നെന്റെ ജീവിതത്തിലെ ഒരു ഭാഗ്യ ദിവസമാ. ഞാൻ വളരെ നാൾ ദാഹിച്ചതെന്തോ അത് എന്നെ തേടി വന്ന ദിവസം. സംതൃപ്തമായ മനസ്സോടെ തിരിഞ്ഞു നോക്കാതെ ആ മനുഷ്യൻ നടന്നു നീങ്ങുമ്പോൾ ഞാനും കർത്താവിനോട് ചോദിച്ചു, കർത്താവെ ഇങ്ങേര് ആരാണ്? ഇനി എന്തെങ്കിലും ഇദ്ദേഹം തിരികെ ഈ വഴിക്ക് വരുമോ? കൂടെയുണ്ട് നിനക്ക് ചുറ്റിലുമായി. ഞാൻ തിരിഞ്ഞ് മുൻവശത്തുള്ള തിരുഹൃദയ രൂപത്തിലേക്ക് നോക്കി. അപ്പോൾ ഈശോ പറഞ്ഞു, അയാൾ ഒരിക്കൽ കൂടി തിരികെ വരാനായി നീ കാത്തിരിക്കേണ്ട, നിനക്ക് ചുറ്റിലുമായി അദ്ദേഹമുണ്ട്. നിന്റെ ഈ വീട്ടിൽ, നീ ഇടപെടുന്ന സമൂഹത്തിൽ, നിന്റെ അയൽക്കാരിൽ, നീ അംഗമായ ഇടവകയിൽ ഇനിയും ദാനം തേടി വരുന്ന അനേകരിൽ ആ അപ്പച്ചനുണ്ട്. അദ്ദേഹം ഞാൻ തന്നെയാണ്. അംഗീകാരത്തിന്റെ, പരിഗണനയുടെ, സാന്ത്വനത്തിന്റെ ഒരു വാക്കും ഒരു നോക്കും തേടി നിനക്ക് ചുറ്റും ആ മനുഷ്യന്റെ രൂപത്തിൽ ഞാനുണ്ട്. നീ എന്നെ ഒന്ന് തിരിച്ചറിഞ്ഞ് ഈ മനുഷ്യനോട് ചെയ്തതുപോലെ ഒന്ന് ചെയ്യാൻ തുടങ്ങിയാൽ മതി, അനേകരുടെ കണ്ണുകളിൽ നക്ഷത്രപ്പൂക്കൾ വിരിയിക്കാൻ നിനക്ക് കഴിയും. കുപ്പത്തൊട്ടിയിലെ രത്നങ്ങൾ തേടി. പേരും പെരുമയും അംഗീകാരവും പ്രശസ്തിയും അഭിലഷണീയമായ ഗുണഗണങ്ങളും ഉള്ളവരെ കൈയടിച്ച് അംഗീകരിക്കുവാനും അനുകരിക്കാനുമെല്ലാം അനേകരുണ്ടാകും. എന്നാൽ കുപ്പത്തൊട്ടിയിൽ ഒളിഞ്ഞുകിടക്കുന്ന രത്നങ്ങളെ തിരയാനും കഴുകി തുടച്ചെടുത്ത് അംഗീകരിച്ചുയർത്താനും അധികമാരും മെനക്കെടാറില്ല. അവർ തഴയപ്പെടുക എന്നുള്ളതാണ് ലോകത്തിന്റെ സാമാന്യ നിയമം. എന്നാൽ ഒന്ന് ചിന്തിക്കണേ, ലോകത്തെ കീഴടക്കിയ അനേക രത്നങ്ങൾ ഇവർക്കിടയിൽ നിന്നും ഉയർന്നു വന്നിട്ടുണ്ട്. ഒരിക്കൽ അമേരിക്കൻ പ്രസിഡന്റായി തീർന്നവരും കറുത്ത വർഗക്കാരുടെ വിമോചകനുമായ അബ്രഹാം ലിങ്കൺ അതീവ ദരിദ്രനും തെരുവ് വിളക്കിന്റെ വെട്ടത്തിലിരുന്ന് ഗൃഹപാഠങ്ങൾ ചെയ്തു പഠിച്ച് ഉയർന്നവരുമായിരുന്നു. അനേക പ്രാവശ്യം രാഷ്ട്രീയ രംഗത്ത് പരാജയങ്ങൾ മാത്രം ഏറ്റുവാങ്ങിയ അദ്ദേഹം 66 വയസ്സിൽ അമേരിക്കൻ പ്രസിഡന്റായി തീർന്നതുവരെ ജീവിതത്തിൽ പരാജയങ്ങൾ കൊയ്തവരിൽ മുൻപന്തിയിൽ തന്നെ ആയിരുന്നു. പാറമടയിൽ നിന്ന് പത്രോസിന്റെ സിംഹാസനത്തിലേക്ക് ഉയർത്തപ്പെട്ട് സഭയുടെ ഉച്ചകോടിയിൽ വിശുദ്ധനായി നാമകരണം ചെയ്യപ്പെട്ട ജോൺ പോൾ രണ്ടാമൻ പാപ്പ ഒരു കുപ്പക്കുഴിയിലെ രക്തമായിരുന്നില്ലേ? സെമിനാരി വിദ്യാഭ്യാസ കാലത്ത് മണ്ടന്മാരിൽ മരമണ്ടൻ എന്ന് പേര് കേൾപ്പിച്ച് ദൈവകാരുണ്യത്തിന്റെ അളവുകോലിൽ മാത്രം വൈദിക പട്ടം ഏറ്റുവാങ്ങി കുമ്പസാരക്കൂട്ടിൽ നിന്നും വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട വിശുദ്ധ ജോൺ മരിയ വിയാനിയും കുപ്പക്കുഴിയിലെ രക്തമായിരുന്നു. യേശു തന്നെയും അങ്ങനെയായിരുന്നില്ലേ? യേശുവിന്റെ സ്വന്തം വീട്ടുകാരോ നാട്ടുകാരോ പുരോഹിതഗണമോ യേശുവിനെ ഒരിക്കലും അംഗീകരിച്ചില്ല. അവന്റെ വായിൽ നിന്നും ഉതിർന്നു വന്ന കൃപാവചനങ്ങൾ കേട്ടപ്പോൾ സ്വന്തക്കാരും സ്വന്തം നാട്ടുകാരും ചോദിച്ചു, ഇവൻ ആ തച്ചന്റെ മകനല്ലേ? മറിയമല്ലേ ഇവന്റെ അമ്മ? ഇവന്റെ സഹോദരന്മാരും സഹോദരിമാരും നമ്മോടൊപ്പമില്ലേ? പിന്നെങ്ങനെ ഇവന് ഈ വക വലിയ കാര്യങ്ങൾ പറയാൻ കഴിയുന്നു? നമുക്ക് ചുറ്റും അവരുണ്ട്, ഇന്നും നമുക്ക് ചുറ്റുമുണ്ട് നാം ഒരിക്കലും അംഗീകരിക്കാൻ തയ്യാറാകാത്ത കുപ്പക്കുഴിയിലെ രക്തക്കല്ലുകൾ. ഭാര്യയുടെ രൂപത്തിലാകാം, ഭർത്താവിന്റെ രൂപത്തിലാകാം, മക്കളുടെ രൂപത്തിലാകാം, സന്യാസഭവനത്തിലെ അവഗണിക്കപ്പെട്ടതും മാറ്റി നിർത്തപ്പെട്ടതുമായ ഒരു എളിയ സന്യാസിനിയുടെ രൂപത്തിലാകാം. ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പാളിച്ച സംഭവിച്ച് സമൂഹം മാറ്റി നിർത്തിയിരിക്കുന്ന ഒരു വൈദികന്റെ രൂപത്തിലാകാം. അനേകവട്ടം പരിശ്രമിച്ചിട്ടും പാപജീവിതം ഉപേക്ഷിക്കാൻ കഴിയാത്ത ഒരു പാപിയുടെ രൂപത്തിലാകാം അവരിന്ന് നിലകൊള്ളുന്നത്. അവരെയൊന്ന് കയ്യിലെടുത്ത് അംഗീകരിച്ച് നീ ഒത്തിരി വലിയവൻ വിലപ്പെട്ടവൻ എന്ന് ചെവിയിലൂതി ഒന്ന് കഴുകി തുടച്ച് പുറത്തു കൊണ്ടുവന്നാൽ അവരെല്ലാവരും മുൻകണ്ട രത്നങ്ങൾ പോലെ ആയിത്തീരും. ഈ 2024 നമ്മുടെ ജീവിതത്തിലെ വലിയൊരു വഴിത്തിരിവിന്റെ വർഷമായിരിക്കട്ടെ. നമ്മുടെ ഒരു നോക്കിലൂടെ, ഒരു വാക്കിലൂടെ, ഒരു സ്പർശനത്തിലൂടെ, ഒരു ചേർത്തു പിടിക്കലിലൂടെ, അംഗീകാരത്തിലൂടെ സൗഖ്യം പ്രാപിക്കേണ്ട, പുനരുദ്ധരിക്കപ്പെടേണ്ട ഒരു ലോകം നമുക്ക് ചുറ്റുമുണ്ട്. സുഖപ്പെടുത്തുന്നവൻ കർത്താവായ യേശുവാണ്. പക്ഷേ സൗഖ്യത്തിന്റെ ചാലകങ്ങളായി തീരേണ്ടത് ഇതെഴുതുന്ന എന്റെയും ഇത് വായിക്കുന്ന നിങ്ങളുടെയും ജീവിതങ്ങളാണ്. നന്മ ചെയ്തുകൊണ്ട് ചുറ്റി സഞ്ചരിക്കാൻ യേശുവിന് കാലുകളില്ല. നമ്മുടെ കാലുകളെ അവിടത്തേക്ക് സ്നേഹപൂർവ്വം സമർപ്പിക്കാം. മുറിവേറ്റതും അവഗണിക്കപ്പെട്ടതുമായ ലോകത്തെ കരുണയോടെ വീക്ഷിക്കുവാൻ നമ്മുടേതല്ലാതെ അവിടത്തേക്ക് കണ്ണുകളില്ല. സ്നേഹത്തോടെ ചേർത്ത് പിടിച്ച് ഭയപ്പെടേണ്ട, ഞങ്ങളൊക്കെ കൂടിയുണ്ട്, ഞാൻ നിന്നെ സഹായിക്കുമെന്ന് പറയാൻ നമ്മുടേതല്ലാതെ അവിടത്തേക്ക് നാവുകളും കൈകളുമില്ല. കുപ്പത്തൊട്ടിയിൽ ഒളിഞ്ഞുകിടക്കുന്ന അമൂല്യ രത്നങ്ങളെ കണ്ടുപിടിക്കാനും കരങ്ങളിലെടുക്കുവാനും കഴുകി തുടച്ച് സമൂഹമധ്യേ കൊണ്ടുവരുവാനും നമ്മുടേതല്ലാതെ അവിടത്തേക്ക് വിശാല ഹൃദയവും കൈകളുമില്ല. അതിനാൽ നമ്മുടെ കാതുകളും കണ്ണുകളും ഹൃദയവും നമ്മുടെ ഇച്ഛാശക്തിയും അവിടത്തേക്ക് സമർപ്പിക്കാം. ഇനിമേൽ ഞാനല്ല ജീവിക്കുന്നത്, ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത്. ഗലാത്തിയ 2:20 എന്ന പൗലോസ് ലിഹായെ പോലെ അവകാശപ്പെടുവാൻ കരുത്തും യോഗ്യതയുമുള്ള ഒരു ജീവിതം നമുക്ക് ലഭിക്കാൻ വേണ്ടി പരിശുദ്ധാത്മാവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ ഈ ചെറിയവരിൽ ഒരുവന് നീ ഇത് ചെയ്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തതെന്ന് ക്രിസ്തുവിന്റെ അംഗീകാര വചനം സ്വർഗത്തിന്റെ അവകാശപത്രം നൽകി അന്ത്യദിനത്തിൽ നമ്മെ ഉയർത്തും. ഷാലോം ടൈംസിന്റെ വായനക്കാർക്ക് പുതിയൊരു വഴിത്തിരിവും നല്ലൊരു നാളെയും ആശംസിക്കുന്നു. ആവേ മരിയ.